ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമ്മുടെ അടഞ്ഞുപോയ മനസ്സിന്റെ വാതിലുകളെ മലർക്കെ തുറന്നിടാം. ദാഹാർത്ഥനെ തേടിയെത്തുന്ന തെളിനീരു പോലത്തെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഇപ്പോൾ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
ആത്മീയ കാര്യങ്ങളെപ്പറ്റുള്ള അറിവ് ഒരു വ്യക്തിയെ ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആക്കി തീർക്കുന്നില്ല. അറിയുന്ന കാര്യങ്ങൾ അത് സത്യമായാലും ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരു പ്രയോജനമില്ല. യേശു തന്റെ ചുറ്റുപാടും കൂടിയ ആളുകളോട് ഇത് തന്നെയാണ് പറയുന്നത്. അന്നും ഇന്നും അത് തന്നെ പറയുന്നു നിങ്ങളോടും. ശ്രദ്ധിക്കണം, ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായി രഹസ്യങ്ങളുമായി നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് എഴുതുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ഇത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. യേശു കർത്താവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ അപ്പച്ചന്, ഈ അമ്മച്ചി, ഈ സ്നേഹിതന്, ഈ സഹോദരി, ഈ പൈതല്, കർത്താവേ നീ അവരെ തൊട്ട് സൗഖ്യമാക്കണം. നസ്രനായ യേശുവിന്റെ നാമത്തിലെ ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങളിപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുക. ആ രോഗം, ആ വേദന നിങ്ങളെ വിട്ടുപോകട്ടെ. യേശുവേ, അങ്ങ് ഞങ്ങൾ പ്രാർത്ഥന കേട്ടു, നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തിരുവല്ല കവലയിൽ വച്ച് ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്തുവാ, ഒരു നല്ല കഴിവുള്ള ആരോഗ്യമുള്ള ഒരു മിടുമിടുക്കൻ ഒരു യവനക്കാരൻ കഷ്ടിച്ച് ഒരു 10-30 വയസ്സ് കാണും. ഇവന് പോലീസിന്റെ വേഷമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് ആ കവലയ്ക്ക് അപ്പുറത്ത് മാറി വരുന്ന ലോറിയൊക്കെ തടഞ്ഞു നിർത്തി, എന്നിട്ട് അവരുടെ ലൈസൻസ് ചോദിക്കുക എന്ന് വേണ്ട മറ്റു പരിപാടിയൊക്കെ ചോദിക്കുക. യവൻ SI ആയിട്ടാണ് ഈ ആളെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ പലരെ പിടിച്ചു നിർത്തി. കാര്യമായ അവസാനം ആരോ ഒരു ചെറിയ സംശയം പോലീസുകാർക്ക് ഈ കക്ഷി എവിടെ നിന്നാന്ന് അന്വേഷിച്ചപ്പോൾ യവൻ പോലീസുമല്ല, SIയുമല്ല, ഒരു കുന്തവുമല്ല. ഒരുത്തൻ SI ആയിട്ട് ചമഞ്ഞ് റോഡിൽ നിൽക്കുക. ബാക്കി സംഭവിച്ചാൽ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കേരളത്തിലെ പരിപാടി അനുസരിച്ച് നിങ്ങൾ ഊഹിച്ചെടുത്തു. ഇങ്ങനെ ആള് മാറി ചമഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവരെ പിടിച്ചാൽ അവർക്ക് ഇഷ്ടം പോലെ കിട്ടും. തന്റെ വേറെ പാട്ട് എനിക്കറിയാം. ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ എഴുതി വെച്ച് ചമഞ്ഞ പുള്ളി അവസാനം പിടികൂടി. എന്തുമാത്രം ആളുകൾ ഉപദ്രവിച്ചു, ഇല്ലാത്ത മരുന്നും കൊടുത്ത് തെറ്റായ കാര്യങ്ങളും പറഞ്ഞ് അവസാനം കക്ഷി ജയിലിൽ പോകേണ്ടി വന്നു. ഇങ്ങനെയുള്ള ആൾ ഒത്തിരി ഉണ്ടപ്പാ, കളിപ്പിക്കുന്ന പുള്ളികൾ. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പരീശന്മാരിൽ നിന്നും ഒത്തിരി എതിർപ്പ് തനിക്ക് നേരിട്ടു. വായിക്കാം യോഹന്നാൻ സുവിശേഷം 5 അധ്യായത്തിൽ എന്തോ പ്രശ്നം. യേശു ക്രിസ്തു തന്നെപ്പറ്റി പറഞ്ഞ അവകാശവാദങ്ങൾ, താൻ ദൈവമാണ്, ജീവനെ കൊടുക്കുന്നവനാണ്, മനുഷ്യനെ വിധിക്കുവാൻ പോകുന്ന ജഡ്ജാണ്, രക്ഷകനാണ്, പാപം ക്ഷമിക്കുന്നവനാണ്, നിത്യജീവൻ കൊടുക്കുന്നവനാണ്, താൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ്, താൻ മശിഹായാണ്, ലോകരക്ഷകനാണ്, ഈ അവകാശവാദങ്ങൾ കേട്ട ശാസ്ത്രിമാരും പരീശന്മാരും അന്നത്തെ മതപക്വതർ പറഞ്ഞു, ഇവൻ പച്ചക്കള്ളം പറയാണ്, ഇവൻ ആരുമല്ല, ഒന്നുമല്ല, ഇവൻ വിവരദോഷിയാണ്. യേശുവിനെ അവർ കണ്ടമാനം എതിർക്കുന്നു. ഈ സാഹചര്യത്തിൽ യേശു അവരോട് പറയുകയാണ്, എന്റെ സാക്ഷ്യം, എന്നെപ്പറ്റി ഞാൻ പറയും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല, എന്നാൽ ഞാൻ മാത്രമല്ല എന്നെപ്പറ്റി സാക്ഷി പറയുന്നത്. സ്നേഹിത, വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം ഇതൊക്കെ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ എഴുതി നൽകിയിരിക്കുന്നത് ഇതൊരു ചരിത്ര സംഭവമായി വായിച്ചു വിടാൻ വേണ്ടിയല്ല. അന്ന് പരീശന്മാർ യേശുവിനെപ്പറ്റി എന്തു പറഞ്ഞു, യേശു എന്തു പറഞ്ഞു, അതല്ല ഊയി. ഇത് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നിന്റെ ജീവം എങ്ങനെ നയിക്കണം, പാപക്ഷമ, രക്ഷ, നിത്യജീവൻ എങ്ങനെ നിങ്ങൾക്ക് കൈവരിക്കാം, രോഗസൗഖ്യം എങ്ങനെ നിങ്ങൾ കൈവരിക്കാം, എനിക്ക് അനുഭവിക്കാൻ കഴിയും, ഇത് നമുക്ക് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. അന്നേരം യേശുവിന്റെ വാക്കുകൾ വിശ്വസിക്കാതിരുന്ന ആളുകൾ ഇതാ യേശു അവരോട് പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്, ഞാൻ രക്ഷകനാണ്. എന്നിട്ട് യേശു ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കേണ്ട വാക്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് ഞാൻ പറയുന്നു. യോഹന്നാൻ സുവിശേഷം 5:34 അതിന്റെ 34 വാക്യം. അന്നേരം യേശുക്രിസ്തു ആരാണെന്ന് എവർ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിന് ഏണ്ട ഗുണമുണ്ടാകാനല്ല, പിന്നെയോ ഇത് അവർ മനസ്സിലാക്കി അംഗീകരിച്ചാൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, പാപക്ഷമയ്ക്ക് വേണ്ടിയാണ്. അന്നേരം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എങ്ങനെ പ്രതികരിക്കേണ്ടത്? ഞാനീ പറയുന്ന കാര്യങ്ങൾ, യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ, യേശുവിനെ ജീവിതത്തിൽ അംഗീകരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് പാപക്ഷമയും രോഗസൗഖ്യവും നിത്യജീവനും സമാധാനവും യേശു പറഞ്ഞത് ദാനമായി ലഭിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത്രയും സമയമെടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. യേശു കർത്താവെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പറയാം. ഈ അധ്യായത്തിൽ തന്നെ യേശു പറയുകയാണ്, ഈ സാക്ഷികൾ പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമെന്ന്. ഏത് സാക്ഷികളാ? 32 വാക്യത്തിൽ പിതാവായ ദൈവം തനിക്ക് വേണ്ടി സാക്ഷി പറയുന്നു. ഞാൻ വായിക്കുന്നു 31-32 വാക്യങ്ങൾ. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തൻ ആകുന്നു, അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ, മറ്റൊരുത്തൻ ആകുന്നു. ആരെ പറ്റിയാ പറയുന്നത്? ആരാണ് ഈ മറ്റൊരുത്തൻ? പുതിയ നിയമെഴുതായ യവന ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരുത്തൻ എന്ന വാക്കിന് സാധാരണ ഉപയോഗിക്കുന്ന പദം ഹെട്രോസ് എന്ന ഗ്രീക്ക് വാക്കാണ്. അതിന്റെ അർത്ഥം ഇതുപോലെ ഉള്ള വേറെ ഒരു വ്യക്തി, ഇതുപോലെയുള്ള വേറെ ഒരു വ്യക്തി, അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ മറ്റൊരുത്തൻ എന്ന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ആലോസ് എന്നാണ്. ആ പ്രത്യേക വാക്കിന്റെ പ്രത്യേകമായ അർത്ഥം, രണ്ടർത്ഥമില്ല, ഒരർത്ഥമേ ഉള്ളൂ, ഇതാണ്. ഇതുപോലെ എന്നെ പോലെ തന്നെ ഉള്ള വേറെ ഒരു വ്യക്തി, എന്നെ പോലെയുള്ള വേറെ ഒരു വ്യക്തിയല്ല, എന്നെ പോലെയുള്ള ഇതുപോലെ തന്നെയുള്ള വേറെ ഒരു വ്യക്തി. വീണ്ടും ഞാൻ ഇച്ചിരൂടെ ലളിതമായി പറയുകയാണ്, യേശു പറയുന്നത് എന്നെ പോലെയുള്ള മറ്റൊരുത്തൻ അല്ല, പിന്നെ യേശുവിനെ പോലെ ഉള്ള, താൻ എന്തായിരിക്കുന്നു അതുപോലെ തന്നെ ഉള്ള വേറെ ഒരു വ്യക്തി. സ്വന്തം പിതാവിനെ പറ്റി പറയുകയാണ്. ആ വേദഭാഗം വായിച്ചാൽ പിടികിട്ടും. അന്നേരം എന്താണ് യേശു പറയുന്നത്? തന്നെ പറ്റി സാക്ഷി പറയുന്നത് താനല്ല, തന്റെ പിതാവാണ്. യേശു ക്രിസ്തു ജലത്തിൽ ഇറങ്ങി യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏൽക്കുമ്പോൾ സ്വർഗം തുറന്ന് ഇതാ ശബ്ദം എന്തുവാണ് കേട്ടത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രദ്ധിക്കുക. ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രനെ പറ്റി ദൈവം സാക്ഷി പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് 700-900 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം, പിതാവായ ദൈവം പ്രവാചന്മാരിലൂടെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, തക്ക സമയത്ത് എന്റെ മകനെ ലോകത്തിലേക്ക് അയക്കും. നിങ്ങൾക്ക് വായിക്കാം എബ്രായർ 1:1, യെശയ്യാ പ്രവാചന പുസ്തകം 7:14 വാക്യം. അവിടെ വ്യക്തമായി പറയുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പഴയ നിയമത്തിൽ 100-കണക്കിന് സ്ഥലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിനെ പറ്റി പിതാവായ ദൈവം മുന്നമേ പ്രവാചകന്മാരിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇനിയും പെട്ടെന്ന് പറഞ്ഞേക്കാമേ, ഭൂമിയുടെ പരപ്പിൽ മനുഷ്യചരിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി, താൻ ഭൂമിയിൽ വരുന്നതിനെപ്പറ്റി, താൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി, താൻ എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കും, താൻ നേരിടുന്നതായ പ്രതികൂലങ്ങൾ, എങ്ങനെയുള്ള ക്രൂശുമരണമാണ് താൻ അനുഭവിക്കേണ്ടത്, ഈ പ്രവചനങ്ങളൊക്കെ പറയുന്ന സമയത്ത് ക്രൂശിൽ ആളുകളെ കൊല്ലുന്ന സമ്പ്രദായമേ ഭൂമിയിലില്ലായിരുന്നു. എന്നാൽ റോമാ സാമ്രാജ്യം അവരുണ്ടാക്കി വെച്ച പരിപാടിയാണ് ക്രൂശിൽ മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം കാര്യങ്ങൾ മുന്നമേ അറിഞ്ഞുകൊണ്ട് തന്റെ പുത്രൻ, ഏകജാതനായ പുത്രൻ ഭൂമിയിലേക്ക് വരുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. എന്റെ പിതാവ് എന്നെപ്പറ്റി പറയുന്നത് ഇതാണ് യേശു അവരോട് പറയുകയാണ്. എന്നാൽ യേശു പറയുന്നുണ്ട് 37-38 വാക്യങ്ങളിൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ല, എന്റെ പിതാവ് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുന്നുമില്ല കേൾക്കുന്നുമില്ല. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നുമില്ല. സ്നേഹിത, ഇത് തന്നെയല്ലേ വാസ്തവത്തിൽ ഇന്നും സംഭവിക്കുന്നത്? വേദപുസ്തകം വായിക്കുവാൻ സമയം ആളെടുക്കുന്നില്ല. ആരെങ്കിലും ഇത് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിച്ചാൽ അത് വിശ്വസിക്കുന്നുമില്ല. എന്തുകൊണ്ട്? ഞാൻ പറയാം, മനുഷ്യന്റെ ശത്രു സാത്താനാണ്. സാത്താന്റെ, പിശാചിന്റെ ഒരേ ഒരു ഉദ്ദേശം, എങ്ങനെങ്കിലും ഉരുട്ടിപ്പരട്ടി നിന്റെ കണ്ണ് കുരുടാക്കി പിന്നാട്ട് നാളെയാട്ട് എന്തെങ്കിലും ആട്ട് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവന്നിട്ട് യേശുവിനെ നീ അംഗീകരിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നീ മാറ്റപ്പെടണം എന്നുള്ളതാണ്. പരീശന്മാരും ശാസ്ത്രിമാരും വേദവസ്തവം അരച്ച് കലക്കി കുടിച്ചവരാണ്, കൈകൊണ്ട് വേദവസ്തം എഴുതി മലം കൊടുക്കുന്നവരാണ്. എങ്കിലും ഈ മതപക്വതയിൽ, ഈ പള്ളിപക്വതയിൽ ഇന്നത്തെ പോലെ തന്നെ ഒത്തിരി പേരെ പോലെ അവരും ദൈവത്തിന്റെ വഴി മനസ്സിലാക്കിയില്ല. അവരുടെ പാപത്തിൽ അവർ മരിച്ചു. എന്റെ അപേക്ഷ, യേശു ദൈവത്തരനാണ്, നിന്റെ രക്ഷകനാണ്. യേശുവിൽ വിശ്വസിക്കുക.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 04692619352, മൊബൈൽ നമ്പർ 944-71-316. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ayradio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.